2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ വാരാന്ത്യ കൗമുദിയുടെ 5-ാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മൃഗഹത്യയ്ക്കൊരു രാജകൽപ്പന. ഡോക്ടർ AS വൈശാഖ് എഴുതുന്നു. മനുഷ്യജീവനും കൃഷിക്കും നാശം വിതയ്ക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അംഗീകരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കുന്ന മൃഗസ്നേഹികൾ തിരുവിതാംകൂറിലെ റാണി ഗൗരി പാർവതിഭായിയുടെ 1817 വിളംബരം കാണണം. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതോടെ മനുഷ്യവാസ മേഖലകളിൽ മനുഷ്യർക്കോ കൃഷിക്കോ നാശം വിതയ്ക്കുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള വ്യവസ്ഥയായി. ഇതിനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നതാണ് നിയമം. ഇങ്ങനെയൊരു ബിൽ പാസാക്കുന്ന ഭാരതത്തിലെ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. മനുഷ്യരുടെ ജീവനാശത്തിനും കൃഷിനാശത്തിനും കാരണമാവുകയും അനിയന്ത്രിതമായി പെറ്റുപെരുകുകയും ചെയ്യുന്ന വന്യജീവികളെ ക്ഷുദ്രജീവിയായി കണക്കാക്കുകയും അവയെ നശിപ്പിക്കുന്നതും ചെയ്യാമെന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യരെ അപകടത്തിൽപ്പെടുത്തുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന കാട്ടുപന്നി മുതലായവയെ കൊല്ലാനുള്ള അനുമതി നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്ക് സർക്കാർ നൽകിയിരുന്നു. ഈ ഉത്തരവ് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും മുഖ്യമന്ത്രി തന്നെ അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. വിനാശം വിതയ്ക്കുന്ന വന്യമൃഗങ്ങൾക്കെതിരെ സാഹചര്യമനുസരിച്ച് കാലതാമസം കൂടാതെ നടപടിയെടുക്കുവാൻ പുതിയ ബിൽ പ്രകാരം അധികൃതർക്ക് അധികാരം ലഭിക്കും. എന്നാൽ നിയമപരമായി സംരക്ഷണം ലഭിക്കേണ്ട വന്യമൃഗ ഇനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും അവയെ തുടർന്നും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യരുടെ ജീവനാശവും കൃഷിനാശവും വിതയ്ക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാനുള്ള നടപടികൾക്ക് ചരിത്രവും സാക്ഷിയാണ്. കൊളോണിയൽ രാജവാഴ്ച കാലങ്ങളിലെ മൃഗവേട്ട വിനോദത്തിനായിരുന്നുവെങ്കിലും മറുവശത്ത് പെറ്റുപെരുകുന്ന വന്യമൃഗങ്ങളെ കൃഷിസ്ഥലങ്ങളിൽ നിന്നും മനുഷ്യരുടെ വാസമേഖലകളിൽ നിന്നും ഒഴിച്ചു നിർത്തുവാൻ കൂടിയുള്ളതായിരുന്നതായി ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ ഭാരതത്തിൽ ആദ്യമായി തന്നെ വിനാശം വിതയ്ക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂറിലായിരിക്കണം. തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക അടിത്തറ കാർഷിക വൃത്തിയിലായിരുന്നു. കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പല വിധേനയും ഒളിഞ്ഞും തെളിഞ്ഞും ഉന്മൂലനം ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി നടന്നിരുന്ന അലിഖിത വ്യവസ്ഥയായിരുന്നു. വന്യമൃഗനാശത്തിന് സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് 1817 റാണി ഗൗരി പാർവതിഭായിയുടെ ഒരു വിളംബരത്തിലൂടെയാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികമാവുകയും കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നതിനാൽ അവയെ നശിപ്പിക്കുന്നതിനായി ജനങ്ങൾക്ക് തോക്ക് മുതലായ ആയുധങ്ങൾ അനുമതിയില്ലാതെ കൈവശം വയ്ക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. മൃഗശല്യം വർദ്ധിക്കുകയും അവയെ ഉന്മൂലനം ചെയ്യാൻ നിയമപരമായി വ്യവസ്ഥയില്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാശം വിതയ്ക്കുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകുവാൻ സർക്കാർ നിർബന്ധിതമായത്. രാജകൽപ്പന പ്രകാരം കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാൻ കൃഷിക്കാർക്ക് അനുമതി നൽകുകയും തോക്കിനും മറ്റും ആവശ്യമായ വെടിയുണ്ടയും വെടിമരുന്നും തീക്കല്ലും മറ്റും അതത് പ്രദേശത്തെ ഭരണകേന്ദ്രങ്ങളിൽ സർക്കാർ ചെലവിൽ തികച്ചും സൗജന്യമായി ലഭ്യമാക്കുകയും ആവശ്യം പോലെ വാങ്ങി ഉപദ്രവകാരികളായ കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യാൻ സർക്കാർ സംവിധാനമൊരുക്കി. കൂടാതെ ഇതിനായി കൈവശമുള്ള രജിസ്റ്റർ ചെയ്യാത്ത തോക്കുകൾ മുദ്ര കുത്തിവെച്ച് ഉപയോഗിക്കാമെന്നും വ്യവസ്ഥ ചെയ്തു. നൂറ്റാണ്ടുകളായി നടക്കുന്ന മനുഷ്യ മൃഗ സംഘടനകളെ സംബന്ധിച്ചും സർക്കാർ നിലപാടുകളെ സംബന്ധിച്ചും വെളിച്ചം വീശുന്ന ചരിത്ര സാക്ഷ്യങ്ങളാകുന്ന ഈ പുരാരേഖകൾ മനുഷ്യ നിലനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആവാസ വ്യവസ്ഥ സന്തുലനത്തിൻ്റെയും കാലാന്തരത്തിലുള്ള വ്യവസ്ഥാപിത നയങ്ങളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കേരള സർക്കാർ കൈക്കൊണ്ട ഈ തീരുമാനം ഒട്ടും അസാധാരണമല്ലെന്നും അവയ്ക്ക് ചരിത്രത്തിൻ്റെയും മനുഷ്യജീവ സംരക്ഷണത്തിൻ്റെയും ദുരിത നിവാരണത്തിൻ്റെയും പിൻബലമുണ്ടെന്നതും നിസ്തർക്കമായ വസ്തുതയാണ്. ഈ വിഷയത്തിൽ കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത് തികച്ചും അവിവേകപൂർണമാണെന്നും മനുഷ്യജീവ സംരക്ഷണത്തിന് അതത് കാലങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും ചരിത്രബോധമില്ലായ്മയും ആണെന്നും കരുതേണ്ടിയിരിക്കുന്നു. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഗവേഷണ മാർഗദർശിയുമാണ് ലേഖകൻ. 1817 തിരുവിതാംകൂർ മഹാറാണി ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച കൽപ്പന. ശ്രീ പാർവതിഭായി മഹാറാണി തിരുമനസുകൊണ്ട് നമ്പർ 37. പത്മനാഭ സേവ നീ വഞ്ചിധർമ്മ വർധനി രാജ രാജേശ്വരി റാണി പാർവതിഭായി മഹാരാജാവ അവർകൾ സകലമാന ജനങ്ങൾക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. എന്തെന്നാൽ ഈ രാജ്യത്ത് കുടിയനാകവരുൾപ്പെട്ട ആളുകൾ തൊക്കു മുതലായ ആയുധങ്ങൾ ഉത്തരവ് കൂടാതെ കൊണ്ടു നടക്കരുതെന്നു ചട്ടം കെട്ടിയിരിക്കുന്നതിനാൽ കുടിയാനാവന്മാരുടെ പക്കൽ ഇരിപ്പുള്ള തൊക്കു വെളിയിൽ എടുക്കാതെ ഭയപ്പെട്ടു ഒളിച്ചുവെച്ച് കൈകാര്യങ്ങൾ ചെയ്തു വരുന്ന പ്രകാരവും അതിനാൽ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം അധികമായിട്ടും പ്രജകൾക്കു സങ്കടമായിട്ടും വന്നിരിക്കുന്നു എന്നു നാം കേൾവിപ്പടുക കൊണ്ടും ഇപ്പോൾ വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ കുടിയാനാവന്മാരുടെ കൃഷികളിൽ കാട്ടുമൃഗങ്ങൾ വന്നിറങ്ങി വിളവ് ദോഷം വരുത്താതെ വെടിവെച്ചു അമർച്ച വരുത്തുന്നതിനു വേണ്ടുന്ന വെടിമരുന്നും ഉണ്ടയും തീക്കല്ലും മണ്ഡപത്തും വാതിൽക്കൽ തോറും കൊടുത്തയച്ചിരിക്ക കൊണ്ട് കുടികളുടെ പക്കൽ മുദ്രയില്ലാതെയിരിക്കുന്ന തൊക്കുകൾ ഒക്കെയും യാതൊരു ഭയവും കൂടാതെ ഹജുരിൽ കൊണ്ടുചെന്ന് മുദ്രയും കുത്തിച്ചു മണ്ഡപത്തും വാതിൽക്കൽ നിന്നും ആവശ്യം പോലെ വെണ്ടുന്ന ഉണ്ടയും മരുന്നും തിക്കല്ലും വാങ്ങി മൃഗശല്യങ്ങൾ തീർത്തുകൊള്ളുകയും വേണം. കുടിയാനാവന്മാരുടെ നന്മയ്ക്കും കൂടുതലായിട്ടു ഈ വകക്കു വേണ്ടുന്ന ഉണ്ടയും മരുന്നും തീക്കല്ലും പണ്ടാരവകയിൽ നിന്നും വിലയില്ലാതെ ഇനാമായിട്ടു കുടികൾക്കു കൊടുക്കുന്നതാകൊണ്ടു ആ വകയ്ക്ക് വില കൊടുക്കാൻ ആവശ്യവും ഇല്ല.